ഞങ്ങളുടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പറയുന്ന വചനങ്ങൾ ദയവായി നിങ്ങളുടെ ബൈബിളിൽ നിന്ന് വായിച്ച് സഹായിക്കുക. പ്രിയമുള്ളവരെ, പിതാവിലൂടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. ഗോഡ്സ് ലവ്. പുത്രനിലൂടെ വെളിപ്പെട്ടത് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയായിരുന്നു. ഗ്രേസ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്കിപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സംസർഗമാണ്, ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തിന്റെ സംസർഗം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ, അക്രബയുടെ കൃപ ഒഴുകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ എപ്രകാരം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എന്നതിനെ കുറിച്ച് ചില വചനങ്ങളുടെ ചിന്തിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. വളരെ വിചിത്രമായ വേഷം ധരിച്ചൊരാൾ വന്നിട്ട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളോട് കൂടിയാണ് ന്യൂ ടെസ്റ്റമെന്റ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു ഇൻട്രഡക്ഷൻ ഇതായിരുന്നു: എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറെഴുപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാനൊന്നും അല്ലെന്നാ പുള്ളി പറഞ്ഞ്. രണ്ടാമത് പറഞ്ഞു, ആളുകൾ പറഞ്ഞു ചോദിച്ചു, നീ ആരാ, നീ ആരാന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, മരുഭൂമിയിൽ ഇത് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാ ഞാൻ, ജസ്റ്റ് ഒരു വോയിസാ ഞാൻ. ഇനി അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞു, സ്നാപകനെ വിളിച്ചു പറഞ്ഞു, അവൻ വളരണം, ഞാനോ കുറയണം. അവൻ വളരണം, ഞാനോ കുറയണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. അപ്രകാരം വിളിച്ചു പറയുകയും കർത്താവിനെ ആ ജലത്തിൽ സ്നാനപ്പെടുന്ന സമയത്ത് സ്നാപകൻ ഞാൻ പറയുന്നുണ്ട്, നിന്നാൽ സ്നാനമേൽക്കാനാണ് എനിക്ക് ആവശ്യം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. ഇനി യോഹന്നാൻ സ്നാപകൻ ഒരു ഹമ്പിൾ പേഴ്സൺ ആയിരുന്നു. ഇതുവരെ ആരും പരിചയപ്പെടുത്താത്ത ഒരു രീതിയിലാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തി. എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പരിചയപ്പെടുത്തുവാണ്. ഇനി യേശു വരികയാണ്, ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് നടന്നു വരുമ്പോ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു പിക്ചർ എന്താ? ദൈവത്തിന്റെ കുഞ്ഞാട്, ദ ലാംബ് ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, കുഞ്ഞാട് വന്നതിന് മുമ്പ് 30-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ കുഞ്ഞാട് നടന്നു വരുന്നതിന് മുമ്പായി അവൻ ഈ ഭൂമിയിൽ വന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. കർത്താവ് സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ ഇരിക്കുന്നവനാ, നമുക്കറിയാം. കോടിക്കണക്കിന് എണ്ണിക്കൂടാത്ത നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും നിർമ്മിച്ചവനെ കർത്താവ്. ഒത്തിരി ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ചവരുടെ ഇരിപ്പുണ്ട്. താരതമ്യ വർണ്ണം ചെയ്യുമ്പോൾ വലിയ നക്ഷത്രവും ഭൂമിയായിട്ടുള്ള താരതമ്യം നോക്കുമ്പോൾ ഭൂമി കാണാൻ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിന്റെ അത്രയും പോലും ഇല്ല. ഹോൾ പ്രപഞ്ചമായിട്ട് നോക്കുമ്പോൾ ഭൂമി ഒന്നുമില്ല. ആ കർത്താവ് സ്വർഗമഹിമകളെ വിട്ട് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വന്ന് ജനിച്ച എവിടെയാണെന്നറിയാമോ? നോക്ക്, നമ്മൾ ഒത്തിരി പാട്ടൊക്കെ പാടാറുണ്ട്, പക്ഷേ വഴിയമ്പലത്തിന് സ്ഥലമില്ലായിരുന്നു. വഴിയമ്പലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോഡ്ജ് എന്നൊക്കെ പറയാൻ പാടില്ല. അതായത് അന്നത്തെ ആളുകൾ ഇന്നത്തെ പോലെ ബൈക്കിലും കാറിലും ഒന്നുമല്ല വരുന്നത്. അവർ വരുന്നത് കുതിര, കഴുത, പിന്നെ കൂടെ എന്തുണ്ട്, ആട്, പശു, കാളയൊക്കെ ആയിട്ട് അവർ യാത്ര ചെയ്യുന്നത്, നടന്നാ പോകുന്നത്. അപ്പൊ രാത്രികളിൽ ഇവര് താമസിക്കുന്ന സത്രം അല്ലെങ്കിൽ വഴിയമ്പലത്തിൽ വരുമ്പോൾ രണ്ടായിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, ആളുകൾക്കെല്ലാം അകത്ത് കിടക്കാം, എവിടെ, സത്രത്തിനകത്ത് കിടക്കാം. കൊണ്ടുവന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്യും. ഏ, ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്. അങ്ങനൊക്കെ പറഞ്ഞാൽ ഇപ്പം വണ്ടികളെ, വണ്ടി എന്ന് പറഞ്ഞാൽ പശു, ആട്, കഴുത, കുതിര ഒക്കെ കെട്ടിയിട്ട് വേണം അകത്തു പോയി കിടക്കാൻ, രാവിലെ അഴിച്ചോണ്ട് പോകണം. അപ്പൊ ഇതുങ്ങളെ കെട്ടാൻ വേണ്ടി ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരൊരു സൗകര്യമൊക്കെ ചെയ്തു വരുത്തു, ഈ വരുന്നവരുടെ പശുവിനെയും അല്ലെ കുതിരയും കഴുതയും ഒക്കെ പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ലിടുന്ന ഒരു പുൽത്തൊട്ടി. പിന്നെ ബാക്കി എല്ലാ കന്നുകാലികളെ ഇവിടെ കെട്ടിയിരിക്കും. മറിയയും ജോസഫും വന്നപ്പം അവര് പറഞ്ഞു ഉള്ളി സ്ഥലമില്ല. പിന്നെ എവിടെയുള്ള സ്ഥലം? പാർക്കിംഗ്. ശ്രദ്ധിച്ചോണേ, പാർക്കിംഗിൽ ഇച്ചിരി സ്ഥലമുണ്ട്. പാർക്കിംഗില് കുറച്ച് കന്നുകാലി കുറവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണേ ആ പാർക്കിംഗിലോട്ടില്ല കൊച്ചിനെ കിടത്താം. തുടക്കം എങ്ങനെയാ? അവിടെ നിന്ന് തുടങ്ങിയ കർത്താവ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കറിയാം മിനിസ്ട്രി ആരംഭിക്കുന്നത് മരുഭൂമിയില. ചെറിയ തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. കർത്താവ് മരുഭൂമിയിൽ അത് ആരംഭിച്ചു. ആരംഭിച്ച ശേഷം നമുക്കറിയാം ഗലീല, നസറത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ വരികയും കർത്താവ് തന്റെ ശുശ്രൂഷ മനോഹരമായി ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് സുവിശേഷങ്ങളിലൂടെ കാണുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഇന്ന് പകൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സ്വർഗം പരിചയപ്പെടുത്തുന്നത് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ നമ്മൾ കാണുന്നു അറുക്കപ്പെട്ട കുഞ്ഞാട്. അതായത് കുഞ്ഞാടായത് മാത്രമല്ല, കുഞ്ഞാട് അറുക്കപ്പെടുക കൂടെ ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ലൈഫിൽ നിന്ന് ഒരു കാര്യം മാത്രം പറയുവാനാണ് ഇന്ന് പകൽ ഞാൻ താല്പര്യപ്പെടുന്നത്, യേശുവിന്റെ താഴ്മ. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ഒന്ന് വായിക്കാം. മത്തായി 11:29, മാത്യു ചാപ്റ്റർ 11:29. കർത്താവ് എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞൊരു കാര്യം എന്താണ്? വേഗത്തിൽ വായിച്ചാൽ നമുക്ക് ചില വചനങ്ങൾ ചിന്തിച്ചു പോകാം.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം.
പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ദൈവം തുടങ്ങിയിട്ടുണ്ട്. അതെത്രത്തോളം ആയെന്നറിയാനുള്ള ഒരു വഴി എന്താണെന്നറിയോ? ശ്രദ്ധിച്ചാട്ടെ, ദൈവം നമ്മുടെ ഉള്ളിൽ തുടങ്ങിയ പ്രവൃത്തി എത്രത്തോളം ആയി. പ്രിയമുള്ളവരെ, പഴയ നിയമം എത്ര വാക്യം അറിയാന്നുള്ളതല്ല എന്റെ വിഷയം, പഠിക്കണം. നമ്മൾ എത്രത്തോളം ക്രിസ്തുവിന്റെ താഴ്മയിൽ ക്രിസ്തുവിന്റെ സൗമ്യതയിലായിട്ടുണ്ടോ അത്രത്തോളം മാത്രമേ നാം വളർന്നിട്ടുള്ളൂ. ശ്രദ്ധിക്കണമേ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്, കർത്താവ് പറഞ്ഞു, ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് വേണം ഇത് പഠിക്കാൻ, എന്നിൽ നിന്ന് വേണം ഇത് പഠിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, താഴ്മയെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ താഴ്മയിൽ എത്രത്തോളം ആയി എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. യാക്കോബ് സ്ലീഹ ലേഖനത്തിൽ ഇപ്രകാരം നമ്മൾ എടുക്കേണ്ട വാക്യം പറയുന്നു, അവൻ നിഗളികളോട് എന്ത് ചെയ്യുന്നു? എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവം താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. പ്രിയമുള്ളവർ, അതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? ഞാൻ എന്ന ഭാവമാ. ഞാൻ, നമ്മൾ പറയും ഇനിമേൽ ഞാനല്ല, ക്രിസ്തു അത്ര എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എന്ന ഭാവം വരുമ്പോഴാണ് പലപ്പോഴും പ്രോബ്ലം വരുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ മുമ്പേ ഒരു പാട്ട് പാടി, ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിന്റെ ഏകജാതനെ വാസം ചെയ്യണം ഏതു വിനയമാ, ഈ നിൻ വിനയം എന്റെ ഉള്ളിലും നാഥനെ എന്ന് നമ്മൾ പാടിയ. എന്ന് പറഞ്ഞാൽ യേശുവിലുള്ള, ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. ശ്രദ്ധിക്കണേ, അവൻ ദൈവരൂപത്തിലിരിക്കെ ഇനി എന്താ താഴ്മയെന്ന് പറയാൻ പോവുക. 7 സ്റ്റെപ്പ് താഴോട്ടിറങ്ങുന്ന താഴ്മ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചില്ല. പിന്നെ തന്നെത്താനെ താഴ്ത്തി, പിന്നെ ദാസരൂപമെടുത്തു, പിന്നെ തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി, അവസാനത്തോളം അങ്ങ് താഴെയ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദിസ് ഈസ് ഹ്യൂമിലിറ്റി. ഞാൻ പറയാം, നമ്മൾ വിശ്വാസത്തിൽ വന്ന അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വിശ്വാസിയ. വിശ്വാസി എന്നുള്ള തലത്തിൽ നിന്ന് ഒരുപടി താഴോട്ടിറങ്ങിയെങ്കിൽ നിങ്ങളൊരു ശിഷ്യനാ. ശിഷ്യൻ എന്നുള്ള പദവിയിൽ നിന്ന് ഒരുപടി താഴോട്ടിറങ്ങിയെങ്കിൽ നിങ്ങളൊരു ദാസനോ ദാസിയോ. ശ്രദ്ധിച്ചിരിക്കണേ, അവൻ ദൈവരൂപത്തിലിരിക്കെ. പ്രിയമുള്ളവർ, ഏറ്റവും വലിയ പ്രോബ്ലം എന്നാ ചോദിച്ചാൽ നമ്മുടെ അഹം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ്. ഞാനെന്ന് ഒരാൾ അഞ്ചു പ്രാവശ്യം പറഞ്ഞായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. പുള്ളി ഓരോ പ്രാവശ്യം പറഞ്ഞില്ല എങ്കിലും രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ പോയി. അഞ്ചു പ്രാവശ്യം പുള്ളി ഞാനെന്ന് പറഞ്ഞു. ഞാനെന്ന് ഞാൻ എന്ന് പറഞ്ഞില്ലെങ്കിലും ആ കാറ്റഗറി നോക്കുമ്പം ദൈവമേ എന്തൊക്കെയാണ് അവിടെ ആലയല്ല. എല്ലാവരും വന്നാണ്, കർത്താവേ ഞാൻ ആ പിടിച്ചുപറിക്കാരനെ പോലെ അല്ല. പിന്നെ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുക കേട്ടോ, കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ല. രണ്ടാമത് പറഞ്ഞു, കർത്താവെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് അറിയാം, കർത്താവേ ഞാൻ ആ നീതി കെട്ടവനെ പോലെ അല്ല, ആരെങ്കിലും കാണുമോ അവിടെ. മൂന്ന്, ഇപ്പൊ രണ്ടു പ്രാവശ്യ. രണ്ടാമത് ഞാൻ ആ പിടിച്ചുപറിക്കാരനെ പോലല്ല, നീതി കെട്ടവനെ പോലല്ല ഞാൻ കേട്ടോ, ഞാൻ ആ വ്യഭിചാരികളെ പോലല്ല, ഞാൻ ആ മുതലായ ശേഷം അവരെ പോലല്ല. പിന്നെ ലാസ്റ്റ് അഞ്ച്, ഞാനുണ്ടല്ലോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലാണോ അവനെ പോലെ അല്ല. പിന്നെ നിങ്ങൾ ദൈവത്തിനെ പഠിച്ചുവരോ, ഞാൻ അന്ന് അഞ്ചു പ്രാവശ്യം കാണുന്ന ബൈബിളിലെ മറ്റൊരു ഭാഗം പറയോ. ഇവിടെ ഒരുത്തൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ഫൈവ് ടൈംസ് ആയി, ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ചു കൂട്ടരെ പോലെ അല്ല. ഏശയ്യാ 14 വായിക്കുന്നുണ്ട്, ഒരാൾ പറഞ്ഞു ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഇവരെ രണ്ടുപേരെ നമ്മൾ ഈ ബൈബിളിൽ കാണുന്നുള്ളൂ. അഞ്ചു പ്രാവശ്യം ഞാനെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞവൻ താഴെ കിടക്കുന്നു. ഇവനോ, ഇവൻ അഞ്ചു പ്രാവശ്യം ഞാനെന്ന് ദൈവാലയത്തിൽ എന്ന് പറഞ്ഞപ്പം അവനും താഴെ തന്നെ. കർത്താവ് പറഞ്ഞു അവൻ നീ മറ്റോ നീതീകരിക്കപ്പെട്ടവനായി പോയി. ഇവനോ അങ്ങനെയല്ല, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം പറഞ്ഞോട്ടെ, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്നുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യണം, കർത്താവേ എന്റെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ എത്രത്തോളം താഴ്മയിൽ വളർന്നിട്ടുണ്ട്. ഞാൻ പല സൗകര്യങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ ഒരുപക്ഷെ പല കാര്യങ്ങളിലും അവർക്ക് പരിപൂർണതയൊന്നും പറയാനായിട്ട് കഴിയത്തില്ലെങ്കിലും ഞാൻ എന്റെ ജീവിതം ശ്രദ്ധിച്ചുകൊണ്ട് ദൈവം താഴ്മയുള്ള ഒരു കൃപ കൊടുക്കുന്നു. ദൈവത്തിന്റെ വചനമാണ്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് ദൈവം എന്ത് കൊടുക്കുന്നു, കൃപകളെ കൊടുക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ, അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ, ഞങ്ങളിൽ ആരാകുന്നു ഇവര്. വിഷയം 3.5 വർഷം കഴിയുമ്പോഴും വഴിയിൽ ഇവർ സംസാരിച്ചുകൊണ്ട് പോവുക. കർത്താവ് ചോദിച്ചു എന്താ പറഞ്ഞേ, അവർ മിണ്ടായിരിക്കുക. കർത്താവ് ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു, കർത്താവേ അതെ, ഈ ഞങ്ങള് കുറച്ചുവരേ ഉള്ളൂ, ഞങ്ങളിൽ ആരാണ് എന്ത് വലിയവൻ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കർത്താവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വേദഭാഗം എടുക്കണം, പരിചയമുള്ള വാക്യങ്ങളുണ്ട്, എല്ലാം എടുക്കുന്നില്ല. അത്താഴമായി, അത്താഴമായി ശ്രദ്ധിക്കണം, അത്താഴമായപ്പോൾ വിരിച്ചൊരുക്കൊരു, നിങ്ങളൊന്ന് വിശ്വസിച്ചു, വിരിച്ചൊരുക്കൊരു വന്മാളികയിൽ കർത്താവും 12 ശിഷ്യന്മാരും ഇരിക്കുന്നു, യൂദാസും ഉണ്ട്. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം, കർത്താവ് ഇരിക്കുന്നു, 12 ശിഷ്യന്മാരിരിക്കുന്നു. അത്താഴം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷയമുണ്ട്, അത്താഴം കഴിഞ്ഞിട്ട് അടുത്ത ശുശ്രൂഷ ആരംഭിക്കണം, എന്നാ ചെയ്യണം, എന്നാ ചെയ്യണം, കാല് കഴുകണം. വിഷം എന്നാ ചോദിച്ചാൽ ആര് കഴുകും, ആര് കഴുകുമെന്ന് ഇവര് വാഗ്വാദം ഉണ്ടായില്ല. പക്ഷെ മനസ്സില് ആരാ വലിയവൻ എന്നുള്ള മറ്റവരൊക്കെ ചെയ്തു, ആരാ വലിയവൻ, ഞാൻ വലിയവനാ, എന്റെ കാല് വേണം അവൻ കഴുകാൻ, ഞാൻ ആരുടെയും കാല് കഴുകാൻ എന്നെ കിട്ടത്തില്ല എന്നൊരു തർക്ക അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഒരാൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. ശ്രദ്ധിക്കണേ, ഒരാൾ കാരണം കാല് കഴുകണമെങ്കിൽ സാധാരണ ജോലിക്കാരെ കൊണ്ട് പറ്റത്തില്ല, അടിമകൾക്ക് മാത്രമേ കാല് കഴുകാനുള്ള, അന്നത്തെ കാലത്ത് ബോൺ സെർവന്റ് എന്ന് പറയും, അടിമകൾ, അടിമകൾക്ക് കൃത്യമായ ശമ്പളമില്ല, അടിമകൾക്ക് പ്രമോഷൻ ഇല്ല, അടിമകൾക്ക് പെൻഷൻ ഇല്ല, അടിമകൾക്ക് യാതൊരു വെയിറ്റും ഇല്ല. ബോൺ സെർവന്റ് അല്ലെങ്കിൽ സ്ലേവ്. ശ്രദ്ധിക്കണേ, കർത്താവ് അത്താഴത്തിൽ എഴുന്നേറ്റു, പിന്നെ എന്നെ എന്നറിയോ, സ്റ്റെപ്പ് നമ്പർ വൺ, അത്താഴത്തിൽ എഴുന്നേറ്റു. രണ്ട്, തന്റെ വസ്ത്രമൂരി വെച്ചു, മരുങ്ങ് ഞെട്ടി നോക്കുക. അത്താഴത്തിൽ എഴുന്നേറ്റു, തന്റെ വസ്ത്രമൂരി വെച്ചു, പിന്നെന്ത് ചെയ്യുന്നറിയോ, അവിടെ പൈപ്പ് വല്ലതാണെന്ന് എനിക്കറിയത്തില്ല, അതിശയം, ഒരു പാത്രം എടുത്തോണ്ട് പോയി, വെള്ളം എടുത്തോണ്ട് വരിക തന്നെ. ആ പാത്രത്തിൽ വെള്ളം പകർന്നു. നമ്മുടെ ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുക, ആരും മിണ്ടുന്നില്ല കേട്ടോ, ഓരോരുത്തരുടെ അടുത്ത് ചെന്ന്. അപ്പൊ ഇവർക്കൊന്നും മനസ്സിൽ, എന്തോ കർത്തവ്യം ചെയ്യാൻ പോകുന്നേ. അതിനു മുമ്പ് ഒരു വാക്യം യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നുവെന്നും ദൈവത്തിന്റെ അടുക്കലോട്ടാ പോകുന്നുവെന്നും എല്ലാം അറിയാം കേട്ടോ. മറന്നുപോയതല്ല, മറന്നുപോയതല്ല. ഒന്നാമതായി അത്താഴത്തിൽ നിന്ന് എഴുന്നേൽക്കുക, രണ്ടാമതായി വസ്ത്രങ്ങളെ ഊരിവെക്കുക, മൂന്നാമതായി കർത്താവ് ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു. എങ്ങനെയാണോ വാ കോരിക്കൊണ്ട് വന്നായിരിക്കും, കോരിക്കൊണ്ട് വന്നായിരിക്കും, വെള്ളം കോരിക്കൊണ്ട് വന്നു. ഞാൻ സാറിന് വെള്ളത്തിൽ പറയാ, കർത്താവ് വെള്ളം കോരിക്കൊണ്ട് വന്നു. പിന്നെ ആരെങ്കിലും എന്ത് ചുറ്റിട്ടുണ്ട്, എന്തോ ഒരു തോർത്ത്, നമ്മൾ മല ഒച്ച വെള്ള തോർത്ത്, ടവൽ, ടവൽ എന്നൊക്കെ പറയുമ്പോ സംഭവം മാറിപ്പോയി. ചുമ്മാ ഒരു തോർത്ത് കെട്ടിയിട്ടുണ്ട് ആരെങ്കിലും. ഓരോരുത്തരുടെയും കാൽക്കൽ പോയിരിക്കുക, കാല് കണ്ടേ പിന്നെ കാൽക്കൽ പോയിരിക്കണ്ടേ, കാൽക്കൽ പോയിരുന്നിട്ട് കർത്താവ് ആണ്ട്, എല്ലാ മീൻപിടുത്തക്കാരായിരുന്നു കേട്ടോ, പണ്ട് മീൻപിടുത്തക്കാരുന്നു, ഇപ്പൊ എനിക്കറിയത്തില്ല. പക്ഷേ കാലത്ര നമ്മൾ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവരുടെ കാല് പോലൊന്നും അല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നേ. നമ്മൾ കാറേ കയറുന്നു, അല്ലെങ്കിൽ ബൈക്ക് കയറുന്നു, അല്ലെങ്കിൽ വീട്, നമ്മൾ കാല് സൂര്യ. പക്ഷെ യവന്മാർ അങ്ങനെ അല്ല, കർത്താവ് ഓരോരുത്തരുടെയും കാല് ഞാൻ വിചാരിക്കുക തേച്ച് കഴുകുക, തേച്ച് കഴുകുക. കാരണം കർത്താവ് ചുമ്മാ ഇച്ചിരി വെള്ളം കോരി വെച്ചു പോകുന്നല്ലോ, അവനൊരു കാര്യം ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. ആദ്യം ഒരുത്തന്റെ കാല് ആരായിരിക്കും, മത്തായി ആയിരിക്കാം, ചുങ്കക്കാരനായിരുന്നു, അവന്റെ കാല് തേച്ച് 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 കഴുകുക. കഴുകിയിട്ട് കഴുകി കഴിഞ്ഞപ്പം എഴുന്നേറ്റ് തോർത്തുകൊണ്ട് തൂത്തു കൊടുത്തു. രണ്ടാമത്തവനടുത്ത് വന്നു, മരുന്നും മിണ്ടുന്നില്ല കേട്ടോ, അവന്റെ കാലും കഴുകി. അന്ന് ഇമാര് പറയണ്ടേ, കർത്താവ് അന്ന് സ്റ്റോപ്പ് ചെയ്ത് കർത്താവ്, ഞാനെന്നാ മറ്റവന്റെ കഴുകാൻ. രണ്ടാമത്തവന്റെ കാലും കഴുകി. ശ്രദ്ധിക്കുക, മൂന്നാമത്തവന്റെ കാലും കഴുകി. അവസാനം ആ സൈലൻസ് എപ്പോഴാന്ന് ബ്രേക്ക് ആയത്, പത്രോസിന്റെ അടുത്ത് വന്നപ്പോഴാ. പത്രോസ് അങ്ങ് ആപ്പാടെ എക്സൈറ്റഡ് ആയിട്ട് പത്രോസ് പറഞ്ഞു, കർത്താവ് എന്റെ കാല് മാത്രമല്ല, എന്റെ കാല് മാത്രമല്ല, ആ നീ എന്റെ കാല് കഴുകുന്നു എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, പത്രോസിന് അങ്ങ് വിഷമായി കേട്ടോ, പത്രോസ് ഇത്ര ഓർത്തില്ല, ദാസരൂപമെടുത്തു. ദാസരൂപം, ബോൺ സെർവന്റ് അല്ലെങ്കിൽ സ്ലേവ്. യേശു അവനോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നീട് അറിയുമെന്ന് പറഞ്ഞേച്ച് അവന്റെയും കാല് കഴുകി. കൂട്ടത്തിൽ ആരുടെ കഴുകി, എന്തോ യൂദാസിന്റെയും കൂടെ കഴുകി. ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയോ, നമുക്ക് എന്തേരെ യാത്ര ചെയ്യാനുണ്ട്, എന്തേരെ 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 നമുക്ക് മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. വീനാഗില് കേരളത്തിൽ വന്നപ്പം മലയാളം പഠിച്ചു വെച്ച് പുള്ളി എഴുതിയ പാട്ടാണ് ഇപ്പൊ നമ്മൾ പാടിയേ. പുള്ളി ഒരു പാട്ടുകൂടെ എഴുതി, യേശുവെ പോലെ ആകുവാൻ. വാങ്ങുകയല്ല ഉത്തമം, മേടിക്കുന്നതല്ല, കൊടുക്കുന്നതാണ്. യേശുവെ പോലെ താഴുവാൻ എഴുതിയ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നറിയോ, നമ്മൾ ഈ ഇരിക്കുന്ന അവസ്ഥയെന്ന് ഒത്തിരി താഴോട്ട് വരാനുണ്ട്. ഒത്തിരി 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 താഴോട്ട് വരാനുണ്ട് പ്രിയമുള്ളവരെ. അതാ നമ്മൾ പാടിയത്, ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിന്റെ ഏകജാതനെ വാസം ചെയ്യണം ഈ നിൻ വിനയം എന്റെ എന്റെ ഉള്ളിലും നാഥനെ. പ്രിയമുള്ളവരെ, കർത്താവ് അവരുടെ കാലുകളെല്ലാം കഴുകി. കർത്താവ് കാല് കഴുകിയത്, കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്ത് എന്തിനാന്നറിയോ, എന്തിനാ ചെയ്തേ, നിങ്ങളും തമ്മിൽ അത് ആക്ഷരികമായിട്ട് ചെയ്യണമെന്നല്ല കർത്താവ് ഉദ്ദേശിച്ചത്, സെർവിംഗ് മെന്റാലിറ്റി. കർത്താവ് ചോദിച്ചു, ആരാണ് വലിയവൻ? പറഞ്ഞാട്ടെ, ഭക്ഷണത്തിനിരിക്കുന്നവനോ ഭക്ഷണം വിളമ്പുന്നവനോ? കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ മേടിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നിരിക്കുന്നത്. ഇടയ്ക്കൊരു വിഷയം ഉണ്ടാകുമ്പോ കർത്താവ് ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. കൊളോസി ലേഖനം 3:12 നമുക്കുള്ള കൽപ്പന. കൊളോസി ലേഖനം 3:12 അനുസരിക്കേണ്ട കൽപ്പനയാണ് കേട്ടോ. കൊളോസിയൻസ് chapter 3:12. Put on therefore as the elect of God, holy and beloved, bowels of mercies, kindness, humbleness of mind, meekness. മലയാളത്തില്, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. എന്തൊക്കെയാ ഒന്ന് വായിച്ചാട്ടെ, മനസ്സലിവ് ഒന്ന് വായിച്ചേ, ഒന്ന് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത. ഇതെല്ലാം എന്തിനാ കർത്താവ് ഇത്രയും പറയുന്നത്? ഒന്ന് പറഞ്ഞാ പോരെ. മനസ്സലിവ് പറഞ്ഞു, പിന്നെ എന്നാ പറഞ്ഞേ, ദയ പറഞ്ഞു, താഴ്മ പറഞ്ഞു, സൗമ്യത പറഞ്ഞു, എന്നിവ എന്നാ ചെയ്യണം? ക്ലോത്ത്, ധരിക്കുക. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ക്ലോത്ത് യുവേഴ്സൽസ് വിത്ത് ഹ്യൂമിലിറ്റി എന്നാ പറഞ്ഞത്. പത്രശലത്തിൽ തന്നെ കാണുന്നുണ്ട്, എല്ലാവരോടും തമ്മിൽ തമ്മിൽ കീഴടങ്ങി എന്ത് ധരിക്കണം? താഴ്മ ധരിച്ചുകൊള്ളുവീൻ. താഴ്മ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എല്ലാവരുടെയും സെർവന്റ് ആണ്. നമുക്കിത് പറയാൻ മനസ്സുണ്ടോ? ഞാൻ എല്ലാവരുടെയും സെർവന്റ് ആണ് പറയാൻ മനസ്സുണ്ടോ നമുക്ക്? നമ്മൾ പറഞ്ഞ എല്ലാവരും എന്നെ സെർവ് ചെയ്യണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഞാനൊരു ചെറിയ ആളൊന്നും അല്ല. ഞാൻ ആരാ നിങ്ങൾക്കറിയാവോ? നമ്മുടെ മനസ്സിലെ ചിന്തയാ. എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നമ്മൾ ചോദിക്കുന്നില്ലെങ്കിലും, ഞാൻ ഏത് കുടുംബത്തിലെ, കേരളത്തിലെ ഏത് കുടുംബത്തിലുള്ള ആളാണ് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ ചോദിക്കുന്ന. പിന്നെ ബൈബിൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ എന്നെ ലോകം പറയുന്ന ഇവിടെ ഒരു സ്ഥാനം എനിക്ക് തരണം. ചെല്ല് പറയത്തില്ലേ, ഇവിടെ ഒന്നുമില്ല ദൈവത്തിന്റെ കൃപയാൽ. ചെല്ല് പറയുന്ന, എന്നെ ഒരു ചെറിയൊരു സെക്രട്ടറിയിലും ആക്കണം, അല്ലെ ഒരു മെമ്പറെങ്കിലും ആക്കണം, അല്ലെ നിങ്ങൾ എന്നെ എന്തെങ്കിലും ഒന്ന് ആക്ക്. കാരണം നമ്മൾ പറയുന്നതെന്നറിയോ, ഞാൻ ആരാ? ഞാൻ വലിയൊരാളാ, മലയാളത്തിൽ അല്ല കന്നഡത്തിൽ ദൊഡ്ഡ മനുഷ്യൻ, ദൊഡ്ഡ മനുഷ്യനാ ഞാൻ. നമ്മൾ പോകുന്നൊക്കെ എങ്ങനെയാ, റോഡെ പോകുന്നൊക്കെ ആളുകൾ തോന്നുമ്പോഴും തോന്നോടാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സ്റ്റോറി പറയാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ദ സ്റ്റോറി ഓഫ് 3-2 വൃക്ഷങ്ങൾ, മുന്തിരിവള്ളി, കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്നെ എന്തെങ്കിലും നാക്കണേ എന്ന് പറയുന്നവരാ കഥയൊന്ന് വായിക്കണം കേട്ടോ. ന്യായാധിപന്മാരുടെ പുസ്തകം 9:10 അതിന്റെ 8-15 വരെയാ സ്റ്റോറി ഉള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നവർ കാണും, നല്ലൊരു കഥയാ അത് കേട്ടോ, വളരെ നല്ലൊരു കഥയാ. നമ്മൾ ആരെങ്കിലും ഒക്കെയാണ് നമുക്ക് തോന്നിയാൽ, എനിക്കോ നിങ്ങൾക്കോ തോന്നിയാൽ അതെടുത്തൊന്ന് ധ്യാനിച്ചാ മതി. ന്യായാധിപന്മാർ, ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം ഇപ്പൊ ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും, 9-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്. ഇത് പറയുന്ന ആരാന്നറിയോ? യേഹൂ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ ഇത്തരം ചിന്തിച്ചാൽ മതി, പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ മൊത്തം വായിക്കണ്ട, ഇത് ബൈബിളിൽ തന്നെ ഉള്ള കേട്ടോ. യേഹൂ എന്ന് പറഞ്ഞൊരാള് അവിടുത്തെ റൂളർ ആയിരിക്കുമ്പോ കുറെ പേര് അബീമേലെക്ക് എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച് എന്താക്കി, ലീഡറാക്കി. അപ്പം യേഹൂ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാ. ഓക്കെ, ശ്രദ്ധിക്കണേ കൊച്ചുപിള്ളേർ. ജഡ്ജസ് ചാപ്റ്റർ 9:8. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. എല്ലാരും ഉണ്ടല്ലോ അല്ലോ ഇവിടെ. അവരാദ്യം പോയി കണ്ടുപിടിച്ച ആരെയാ? ഒലിവ് വൃക്ഷത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക. നമ്മളാണ് എന്നാ പറഞ്ഞേ, നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാ നിങ്ങള് അല്ലേ? കാട്ടിൽ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് ഡിസേൺമെന്റ് ഉള്ളവരാ, നിങ്ങൾക്കറിയാം ആരെയാണ് ലീഡറാക്കേണ്ടതെന്ന്. ഒലിവൃക്ഷം എന്നാ പറഞ്ഞത്? നെക്സ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ചോട്ടെ. അതിൽ ഒലിവൃക്ഷം, ഓ ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ, മലയാളത്തിൽ ആടുവാൻ പോകുമെന്ന, പ്രൊമോട്ടഡ് ഓവർ ദ ട്രീസ് എന്ന് പറഞ്ഞ ഒലിവൃക്ഷം പറഞ്ഞ എന്നെ, എനിക്ക് എന്നാ വേണ്ട എന്ന് പറഞ്ഞേ, എന്നാ വേണ്ട? പ്രൊമോഷൻ വേണ്ടെന്ന്. ആരും പറയാത്തൊരു വാക്ക, എനിക്ക് പ്രൊമോഷൻ വേണ്ട. കാരണം ഒലിവ് പറയാണ്, എനിക്കെന്തുണ്ട്? എന്റെ പുഷ്ടി എന്നുള്ളതിന് അനോയിന്റിങ്, അഭിഷേകം, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവെല്ലാം വിട്ടേച്ച് ഞാൻ രാജാവാകാൻ പോന്നു. ഒരു വർഷം പറഞ്ഞു, എന്നെ കിട്ടത്തില്ല, വേറെ ആരെങ്കിലും നോക്ക്. അപ്പൊ കാട്ടിലെ വൃക്ഷങ്ങൾ ശോ പറ്റിയ ആളായിരുന്നു, പക്ഷേ ഒരു വർഷത്തിന് തന്റെ മേലുള്ള അഭിഷേകത്തെ കുറിച്ച് ഒരു വെളിപ്പാടുണ്ട്. പിന്നീട് ചിന്തിച്ചാ മതി കേട്ടോ. അടുത്ത ആരെയാ കണ്ടുപിടിച്ചേ? അടുത്തൊന്ന് വായിച്ചാട്ടെ. ആൻഡ് ട്രീസ് സെഡ് ടു ഫിഗ് ട്രീ. ആഹാ, അത്തിവൃക്ഷത്തെ കണ്ടുപിടിച്ചു. ട്രീസ് മോശമൊന്നും അല്ല കേട്ടോ. അത്തിവൃക്ഷത്തെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, കം ദൗ ആൻഡ് റെയിൻ ഓവർ അസ്, വരിക, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക. ഇനി വെളിപ്പാടുള്ളവനാ കേട്ടോ, വെളിപ്പാടുള്ളവനാ, വെളിപ്പാടുള്ളവനെ പറയത്തുള്ളൂ. എന്നാ പറഞ്ഞു ഫിക്ടറി? എന്നാ പറഞ്ഞേ? ഫിക്ടറി പറഞ്ഞു, എന്റെ മധുരവും, ശ്രദ്ധിക്കണേ, വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുമേ ഞാൻ ഭരിക്കാൻ പോകില്ല. എനിക്ക് വേറെ പണിയും, എനിക്ക് വേറെ നേരമില്ല വേറെ. കാരണം എനിക്കെന്തുണ്ട്? സ്വീറ്റ് ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, പിന്നെ ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജി, ആത്മാവിന്റെ ഫലമെല്ലാം ഇട്ടച്ച് പിന്നെ ഞാൻ നിങ്ങളുടെ കൂടത്തി കിങ്ങോട്ട് വരാൻ പോവല്ലേ. സോറി, വൃക്ഷങ്ങൾക്ക് സങ്കടമായി, പറ്റി രണ്ട് പാർട്ടി പറഞ്ഞു സോറി. അപ്പോഴാണ്ട് പിന്നെയും വൃക്ഷങ്ങൾ ആരെ കണ്ടുപിടിച്ചു? അവരെ കണ്ടുപിടിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടു. ആരാ അടുത്ത? ആരാ? മുന്തിരിവള്ളിയോട് പറഞ്ഞു, കം ദൗ ആൻഡ് റെയിൻ ഓവർ. നമ്മൾ എത്ര കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കാ അല്ലേ. ബാ, ഞങ്ങൾക്ക് ലീഡർ ആയിരിക്കും, ഞങ്ങളെ ഒന്ന്, ഞങ്ങളുടെ മേലൊന്ന് ഭരിച്ചാട്ടെ. മുന്തിരിവള്ളി മോശമൊന്നുമല്ല, അമ്മാര് പോയതും മോശം പാട്ടി തടുത്തല്ല. ഒലിവുമരം, പിന്നെ ആരാ? പിന്നെ അത്തിവൃക്ഷം, പിന്നെ മുന്തിരിവള്ളി. മുന്തിരിവള്ളി എന്നാ പറയുന്നത് നോക്കാം. മുന്തിരിവള്ളി എന്നാ പറയുന്നത്? മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും എന്നെ ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ പോകാൻ ഞാൻ വരുന്നില്ല. മുന്തിരിവള്ളി പറയാണേ, എനിക്ക് ഫെലോഷിപ്പ് വിത്ത് ലോർഡ്, എനിക്കത് ഞാൻ ആനന്ദിക്കുക. അത് ഞാൻ മാത്രമല്ല, എന്നിലൂടെ അനേകരും ആ റിജോയ്സിങ് ഓവർ ദ ലോർഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആ സ്വീറ്റ് ഫെലോഷിപ്പ് ഇട്ടിട്ട് എനിക്ക് എന്താണെന്നാ പറഞ്ഞേ? സെക്രട്ടറി പ്രസിഡന്റ് ഒന്നുമല്ല, എന്താ എല്ലാരുണ്ടോ ഇവിടെ, എന്താ രാജാവാകണ്ടെന്ന്. ഇനിയിപ്പോ ആരെ കിട്ടും? മെയിൻ പാർട്ടീസ് എല്ലാം കഴിഞ്ഞു, അത്തിവൃക്ഷം കഴിഞ്ഞു, ഒലിവുമരം കഴിഞ്ഞു, മുന്തിരിവള്ളി. നിങ്ങൾ പറയാം ആരെ രാജാവാക്കും? ദേവദാരു, പുഷ്പാവർ വന്ന് ദേവദാരു, ദേവദാരിന്റെ അടുത്ത് പോയില്ല. അതിനുമുമ്പേ പോകുന്ന വഴിക്ക് ഒരു പാർട്ടി അവർ കാണുന്നുണ്ട് കേട്ടോ, ഒന്ന് വായിച്ചോട്ടെ ആ പാർട്ടി. ആ പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ ആരോട് പറഞ്ഞു? മുൾപ്പടപ്പിനോട് പറയുകയാണ്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക. ഇനി നിങ്ങൾ അടുത്ത് നോക്കല്ലേ, എന്നെ മുൾപ്പടപ്പ് എന്നാ പറയണായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല. ആ ഉലൂഷത്തെ കണ്ടോ, അവൻ അവൻ അത്ര നല്ലവനാ, എത്ര പുഷ്ടിയുള്ളവനാ. അത്യുഷ കണ്ടില്ലേ എന്ത് ഫലവും അവന്, മുന്തിരിവള്ളിയൊക്കെ ഉണ്ട്. അവരെയൊക്കെ വിട്ടേച്ച് പിന്നെ എന്റെ അടുത്ത് വരാനായിട്ട്. പക്ഷെ അവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്താന്ന് പറഞ്ഞെന്നറിയോ? എന്ന് പറഞ്ഞേ, മുൾപ്പടപ്പ് വൃക്ഷങ്ങളോട്, ആഹാ, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പീൻ. അല്ലെങ്കിൽ മുൾപ്പടപ്പിൽ നിന്ന് തീവ്രപ്പെട്ട് ലെബനോണിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. 10-15 വർഷമായിട്ട് ബൈബിൾ ധ്യാനിക്കുന്നവർക്ക് ഞാൻ എന്റെ അർത്ഥം പറഞ്ഞേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലാത്ത പറയുക, എല്ലാരും വാ കേട്ടോ, എന്റെ നിഴലിൽ വസിപ്പീൻ. ആരുടെ നിഴല? ഞാൻ പറയാം, അവന്റെ നിഴലിൽ വസിച്ച എന്നാ പറ്റും? അവന് നിഴലില്ല, പിന്നെ എന്താ വസിച്ച എന്നാ കിട്ടും? ദേഹം മറിയുന്നുള്ളതല്ലേ ഒരു കുഴപ്പം. ഇവൻ പറയേണ്ടതാ, പക്ഷെ ഇവൻ പറ, ഇത് ഇതാണ് വിഷയം, മനസ്സിലായോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ നമ്മൾ ആരാ? കർത്താവ്, ഞാനൊരു ഒരുവൃക്ഷമാണോ? ഞാനൊരു മുന്തിരിവള്ളിയാണോ? ഞാനൊരു അത്തിവൃക്ഷമാണോ കർത്താവേ? അതോ ഞാൻ മുൾപ്പടപ്പാണോ? മുൾപ്പടപ്പ് പറയുന്നതെന്നറിയോ, ഞാനാണ്. ഞാനിങ്ങനെയൊക്കെ മിണ്ടാക്കി ഇരിക്കുന്നേ ഉള്ളൂ, ഞാനാണ്. ഇവിടുത്തെ എവിടെയായിരിക്കും? ഇവിടെയോ? നിങ്ങൾ ലോകത്ത് എവിടെയായിരിക്കാം? അങ്ങനെ പറയുന്നെങ്കിൽ സഹോദര, ഞാനല്ല വചനം പറയുന്നു, ഈ ഒരു മുൾപ്പടപ്പത്രേ. യഥാർത്ഥ ഹ്യൂമിലിറ്റി എന്താന്ന് വായിക്കാം. സങ്കീർത്തനം 91:1 യഥാർത്ഥ താഴ്മ കിടക്കുന്നത്. അവിടെ ഏതെങ്കിലും മുൾപ്പടപ്പ് ഏതെങ്കിലും മനുഷ്യന്റെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ തണലിലല്ല, യഥാർത്ഥ ഹമ്പിളായിട്ടുള്ളവൻ. രാത്രി ഇനിയും പേടിച്ച് സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി വായിക്കുന്ന അധ്യായം അതൊന്നോ പ്രിയ സൗരങ്ങളെ? അതിനേക്കാൾ ഉപരിയായിട്ട് അതിനാ താഴ്മയ മർമ്മങ്ങൾ കിടക്കുന്നുണ്ട്. വാട്ട് ഈസ് ട്രൂ ഹ്യൂമിലിറ്റി? സങ്കീർത്തനം 91:1 വായിച്ചാട്ടെ. അത്യുന്നതന്റെ അത്യുന്നതന്റെ സാംസ് 91:1 അത്യുന്നതന്റെ മറവിൽ നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാം. പിന്നെ മുമ്പേ ഒരാൾ പറഞ്ഞു എന്റെ നിലയിൽ പാർക്കാൻ, ആരാ? മുൾപ്പടപ്പിന് നിലയിൽ ഒരുത്തം പോയി പാർത്തന്നിരിക്കട്ടെ, അവന്റെ അവസ്ഥ എന്താ? ഇവിടെ പറയുകയാണ്, ഹി ഹു ദാറ്റ് ഡ്വെല്ലത്ത് ഇൻ ദ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ ഷാൽ അബൈഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി. അവൻ വസിക്കുന്നത് സർവശക്തന്റെ നിഴലിന്റെ, അവനാ താഴ്മയുള്ളവൻ. അടുത്ത വചനം, യഹോവയെ കുറിച്ച് അവൻ പറഞ്ഞിരുന്നറിയോ, അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു. ദിസ് ഇസ് ട്രൂ ഹ്യൂമിലിറ്റി. അവൻ പറയുന്നു, എനിക്ക് നാട്ടിൽ സ്ഥലമുണ്ടെന്നോ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നോ എനിക്ക് ഇത്ര വണ്ടിയുണ്ടെന്നോ ഒന്നുമല്ല അവൻ പറയാൻ കിട്ടത്തില്ല അവനെ. അവൻ പറയുന്ന എന്നാന്നറിയോ? അവൻ പറയുന്ന അവന്റെ വാഗുണ്ട് പറയുന്ന എന്നാന്നറിയോ? ഞാൻ കർത്താവിനെ കുറിച്ച്, അവനെന്റെ റെഫ്യൂജ് ആകുന്നു, അവനെന്റെ കോട്ടയാകുന്നു, അവനെന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവനെ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ എവിടെ താമസിക്കുന്നേ? അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിലാണ് ഞാൻ വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നോട് തന്നെയാണ് ഈ വചനം പറയുന്നത്, ഞാൻ ഈ താഴ്മയിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്? അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിക്ക് 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ഈസ് ഹ്യൂമിലിറ്റി, ഒന്നാമത് താഴ്മ, രണ്ടാമത് താഴ്മ, മൂന്നാമതും താഴ്മ. ദി പെന്തക്കോസ്റ്റൽ മിഷൻ, സിലോൺ പെന്തക്കോസ്റ്റ് എന്നറിയപ്പെടുന്ന പെന്തക്കോസ്റ്റ് മിഷൻ സ്ഥാപകനായിരിക്കുന്ന പാസ്റ്റർ പോൾ ഒരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സിയോനിലേക്ക് വച്ചിരിക്കുന്ന സ്വർഗ സിയോനിലേക്കുള്ള 7 പടികൾ കണ്ടു. അദ്ദേഹം ഒന്നാമത്തെ പടിയിലേക്ക് നോക്കി, അവിടെ എഴുതി വെച്ചിരിക്കുന്നു താഴ്മ. വെളിപ്പാടിൽ അദ്ദേഹം രണ്ടാമത്തെ പടിയിലേക്ക് നോക്കി, അദ്ദേഹം വിചാരിച്ചു വേറെ വല്ലതും ആയിരിക്കുന്നു താഴ്മ. 7 പടികളിലും ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി. ആ ദർശനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. നിങ്ങൾക്കറിയോ,
ജീവജല എസ്റ്റേറ്റിലെ പണിക്കാരനായിരുന്നു. ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തുടങ്ങി. വില്യം കേറിയുടെ ഒരിക്കലേ, വില്യം കേറിയെ അദ്ദേഹം ഇത്രയും പ്രവർത്തനം ചെയ്തതിന്റെ ഫലമായിട്ട് അനേകർ ബഹുമാനിക്കാൻ വേണ്ടി വിരുന്ന് നടത്തി. ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു, ഫോറിനേഴ്സും ഉണ്ട്. അപ്പൊ ഒരു ഫോറിനർ പറഞ്ഞു, ഒരു ഇന്ത്യക്കാരനോട് പറഞ്ഞു കൊടുക്കുക, ആയിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, പുള്ളി ഒരു ഷൂ കടക്കാരനാണ്, പുള്ളി ഒരു ഷൂ വിൽപ്പനക്കാരനായിരുന്നു. അപ്പൊ വില്യം കേറി അത് കേട്ടിട്ട് പറഞ്ഞു, സോറി കേട്ടോ, നിങ്ങൾ പറഞ്ഞ തെറ്റിപ്പോയി, ഞാൻ ഷൂ കടയൊന്നും എനിക്കില്ലായിരുന്നു, ഞാനൊരു ചെരുപ്പൂത്തിയായിരുന്നു. ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. ദൈവത്തിന് മുമ്പാകെ എങ്കിലും അരിഷ്ടനും മനസ്സുകർന്നവനും എന്റെ വചനത്തെങ്കിൽ വരയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. ഇന്ന് ഈ സഭയിൽ ആരാ വലിയെന്ന് ഞാൻ പറയാം. ഈ ആഴ്ചയിലെ ടോയ്ലറ്റ് കഴിയവനാണ് ദൈവത്തിന് മുമ്പാകെ വലിയവൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തോട് പറ, കർത്താവേ താഴോട്ട് നിറങ്ങി വരാനായിട്ട് എന്നെ സഹായിക്കണമേ. ഞാനായിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, ഇനി യേശുവിന്റെ താഴ്മയെ കുറിച്ച് ഒരു ഭാഗം കൂടെ പറയാൻ ആഗ്രഹിക്കുക. യേശു യെരുശലേമിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ? സിയോൻ പുത്രിയെ, നിങ്ങൾക്കറിയാ വാക്യം, എന്ത് ചെയ്യ? ഘോഷിച്ച് ആനന്ദിക്കുക, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ്. രാജാവ് എത്തല്ലേ വരുന്നത്, കുതിരപ്പുറത്താ വരുന്നത്. ഇതാ നിന്റെ രാജാവ് സൗമ്യനായി. പിന്നെ പറഞ്ഞാട്ടെ, കഴുതയുടെ പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറക. സംഭവം അത് നിറവേറി നമുക്കറിയാം. നിങ്ങൾ ആ ഭാഗം പിന്നീട് വായിച്ചാ മതി. കർത്താവ് ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ എല്ലാവരും ഓശോന 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 എന്ന് പാടുക. പിള്ളേരൊക്കെ വഴിയില് മരച്ചിലകൾ പതറി എല്ലാവരും അന്നം തിരിച്ചു പറഞ്ഞു, ഇതാരാന്നറിയോ, ഇത് യേശുവിന്റെ പ്രവാചകനാണ്, രാജാവാണ്, രാജാവാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുക. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ പ്രിയമുള്ള, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണേ. യേശുവിന് വേണമെങ്കിൽ വേണമെങ്കിൽ അന്ന് ഇന്നെങ്കിലും അല്ലേ, അവള് പറയല്ലേ, ഇന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്റെ മേ എനിക്ക് ഞാൻ ദൈവത്തിന് വിളിയുണ്ടെന്ന്. യേശു എന്നാ ചെയ്യാന്നറിയോ? ആരാണ്ട് പറഞ്ഞ് മിണ്ടായിരിക്കാൻ പറയാം. ഭർത്താവ് പറഞ്ഞ് കല്ലുകള് ഇവരും മിണ്ടായിരുന്ന കല്ലുകൾ ആർപ്പ് വിളിക്കുന്നു. തൊട്ട് താഴത്തെ വാക്യം പറയുന്നു, അപ്പൊ യെരുശലേമിലോട്ട് ഈ ജാത ഇങ്ങനെ അടുക്കുക ഭയങ്കരമായിട്ട്, ഓശന്ന ഹോശന്ന ഹോശന്ന എന്നൊക്കെ പറഞ്ഞ്. നമ്മളാണ് എവിടെ ചെന്നേനെ? നമ്മൾ കഴുതപ്പുറത്ത് നന്നേരെ കുതിരപ്പുറത്തോട്ട് കയറിയനെ. പിന്നെ പറയാം, യെരുശലേം അടുക്കുന്നോണ്ട് ഒരു രഥവുമല്ലോ അഡ്ജസ്റ്റ് ചെയ്ത്. യേശു അങ്ങനെയല്ല പ്രിയമുള്ളവരെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കൂ. എന്ത് ചെയ്യാന്നറിയോ? കരയുക. തന്റെ ജീവിതത്തിലെ ഏറ്റവും താൻ ഉയർത്തപ്പെട്ട ദിവസം നശിക്കാൻ പോകുന്ന ജനത്തെ ഓർത്ത് അവൻ കരയുക. ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ്. അവൻ യെരുശലേമിനെ നോക്കി കരയുക, യെരുശലേമേ യെരുശലേമേ, കോഴിതന്റെ ചിറകടിയിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ മറയ്ക്കുവാൻ എനിക്ക് എത്ര പ്രാവശ്യം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടുന്ന പറയോളം നിങ്ങൾ എന്നെ കാണുകയില്ല. തൊട്ടു നിമിഷങ്ങൾക്ക് മുമ്പ് ഹോശന്ന ഹോശന്ന എന്ന് പാടി ആർത്ത ആ സ്തുതികളൊക്കെ മറന്നുപോയവൻ, അവൻ അതിൽ അവൻ അഹങ്കരിച്ചില്ല. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട്, താഴ്മയുള്ള കുഞ്ഞാട്. അതുകൊണ്ടാ പാടി, യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവൻ സർവാംഗ സുന്ദരനത്രേ, അവൻ സർവാംഗ സുന്ദരനത്രേ. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് രണ്ട് വാക്കിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. മീ കഴിഞ്ഞ പ്രവചനം 6:8 ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. അത് നിങ്ങൾക്ക് അറിയാതെ ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷ് മീക്കപ്പറിന് 6:8 നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നമ്മൾ വായിക്കുമ്പോൾ അത് അർത്ഥം അത്ര ക്ലിയർ അല്ല. വാക്ക് ഹംബ്ലി വിത്ത് യുവർ ലോർഡ്. ശ്രദ്ധിക്കണേ, നിന്റെ ദൈവത്തിന്റെ കൂടെ താഴ്മയോടെ നടപ്പാനും അല്ലാതെ കർത്താവ് എന്താവും നിന്നോട് ചോദിക്കുന്നത്? കർത്താവ് താഴ്മയുള്ളവനാ? ആ താഴ്മയുള്ളവന്റെ കൂട്ടത്തിൽ നടക്കണമെങ്കിൽ നമ്മളും താഴ്മയുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. വാക്ക് ഹംബ്ലി വിത്ത് ദൈ ഗോഡ്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായി എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.
പ്രിയുള്ളവരെ, അത് എഴുതി വെച്ചു, യേശുവെ പോലെ ആകുവാൻ. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്പിരിറ്റ് ആണ് പിശാചിന്റെ. രണ്ട് ദശലക്ഷം രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ ഹ്യൂമിലിറ്റിയെ കുറിച്ച്. നമ്മൾ വായിച്ചു ഈ പിശാചിന്റെ പ്രത്യേകത എന്നറിയാവോ? അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം വന്ന് ആക്ടിങ് ആണ്, ദൈവമൊന്നുമല്ല. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് പിശാജ് ദൈവം ഒന്ന് നടിച്ചു. പിന്നെ എന്താണെന്നറിയാവോ? തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാന്ന് എഴുതിയിരിക്കുന്നത് പിശാചിനെ കുറിച്ച്. ഇവിടെ ആള് തന്നെ തന്നെ താഴ്ത്തിയപ്പോ പിശാജ് തന്നെത്താൻ ഉയർത്തുക. ഞാൻ വേഗത്തില് വാക്യങ്ങൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞു പോകാം. താഴ്മയുള്ളവർക്ക് ദൈവം എന്ത് കൊടുക്കുന്നു അറിയാമോ? എന്ത് കൊടുക്കുന്നു? കൃപ കൊടുക്കുന്നു. യാക്കോബ് 4:6, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു, നിഗളികളോട് എത്തും നൽകും. രണ്ടാമതായി, ദൈവം താഴ്മയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് സന്തോഷം. യേശപ്രണ 29:19 വാക്യം പറയുന്നു, ഐശ്വര്യ 29:19, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. പിന്നീട് വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി, സങ്കീർത്തനം 34:2, സൗമ്യതയുള്ളവർ കർത്താവിൽ സന്തോഷിക്കും. 69:32, ഇത് ശ്രദ്ധിച്ച്, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ പൂർണ്ണ സ്പിരിറ്റാ. സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഹംബിളായ ഒരാള് അവൻ സന്തോഷവാന, ബൈബിൾ അങ്ങനെ പറയുന്നു. മൂന്നാമതായി, ഒരു താഴ്മയുള്ളവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവനാ. അപ്പോസ്തലപ്രവൃത്തി 20:19 വായിക്കുന്നു, പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ താഴ്മയോടും കണ്ണുനീരോടും കൂടെ നിങ്ങളെല്ലാവരും ഞാൻ ശുശ്രൂഷിച്ചു. വളരെ സെർവിംഗ് ദ ലോർഡ് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ഓഫ് ദ മൈൻഡ്, അതാ ആദ്യം പറഞ്ഞത്. With my many tears and temptations which befell me by the lying in wait of the Jews. പിള്ളേരെ, താഴ്മയില്ലാത്തവരൊക്കെ ഒരിക്കലും ശുശ്രൂഷിക്കാൻ പറ്റുകയല്ല. ദൈവത്തിലേക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെങ്കിൽ നമുക്ക് ഈ ദൈവിക ക്വാളിറ്റി ഇല്ലാതെ ഒരിക്കലും കഴിയത്തില്ല. പിള്ളേരെ, താഴ്മയുള്ളവർക്ക് ജ്ഞാനമുണ്ടാകും. സങ്കീർത്തനം 25:9 വായിക്കുന്നു, സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യാക്കോബ് 3:1 വായിക്കുന്നു, നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ തന്റെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. താഴ്മയുള്ളവർക്ക് ജ്ഞാനമുണ്ടാകും. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് 5, താഴ്മയുള്ളവർക്ക് വിശ്വാസമുണ്ടാകും. ശ്രദ്ധിച്ചേ, രണ്ടുപേരെയാണ് യേശു അപ്രീഷിയേറ്റ് ചെയ്തത്. ഒന്ന്, ഒരു സെഞ്ചുറിയനോട് പറഞ്ഞു, അവൻ പറഞ്ഞു, കർത്താവേ, എന്റെ പുറക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് പറഞ്ഞാ മതി. അവൻ താഴ്മയുള്ളവനായിരുന്നു. അവനെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, നിന്റെ വിശ്വാസം വലിയത്. വേർസറി പറഞ്ഞു, കർത്താവേ, നായ്ക്കുട്ടികളും മേശമൽ വീഴുന്ന അപ്പം കൊണ്ട് ഭക്ഷിക്കുന്നല്ലോ. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്. ആരൊക്കെ യഥാർത്ഥത്തിൽ താഴ്മയുള്ളവരായിരുന്നോ അവർ വിശ്വാസമുള്ളവരായിരുന്നു. കർത്താവിന്റെ വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്തു, ദൈവത്തെ പ്രാർത്ഥിച്ചു. ആറാമതായി, താഴ്മയുള്ളവർക്ക് റെസ്റ്റ് ഉണ്ടാവും. കം ടു മീ, ഐ വിൽ ഗിവ് യു. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മാനസാന്തരപ്പെട്ട വാക്യമാണ്, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് വിശ്രമം തരാം. പ്രിയമുള്ള, ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. എന്റെ ചോദ്യം ഇതാണ്,
ഈ അത്താഴത്തിൽ നിന്ന്, ഇതൊരു അത്താഴമാണ്, ഇവിടുന്ന് ആരെ എഴുന്നേക്കുന്നേ, ശ്രദ്ധിക്കണേ, ഈ അത്താഴത്തിൽ നിന്ന് നമ്മളെല്ലാരും പറഞ്ഞ, എല്ലാവരും എന്നെ ശുശ്രൂഷിക്കണം, എല്ലാവരും എന്റെ വീട്ടിൽ വരണം, എല്ലാവരും എനിക്ക് ചോറ് വിളമ്പി തരണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, ഞാൻ ആശ്വസിക്കിടക്കുമ്പോ എല്ലാരും എന്നെ കാണാൻ വരണം, നമ്മുടെ ആഗ്രഹം അതാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ യഥാർത്ഥ ശുശ്രൂഷിപ്പാനായിട്ട് ആരെഴുന്നേക്കും? അത് കർത്താവ് നിങ്ങളുമായിട്ട് സെറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. രണ്ടാമതായിട്ട് ഉത്തമഗീതം 5-ാം അധ്യായം എടുക്കണ്ട, അവിടെ ഉത്തമഗീതം 5-ാം അധ്യായത്തിൽ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല്, 5-ാം അധ്യായം ഒരിക്കലും ഒരു ബാക്ക് സൈഡിങ് അല്ല. അച്ഛമനെ ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സ്പിരിച്വലി നല്ലൊരു ലെവലിൽ അവൾ ഇരിക്കുന്നത്. കാരണം ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യാ, ഉറങ്ങുമ്പോഴും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക, ആത്മീയമായിട്ട് അടുത്തൊരു തലത്തിലേക്ക് കർത്താവിനോട് കൂട്ടായ്മയുള്ളവരോട് ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ അദ്ദേഹം വിളിക്കുക, എന്തിനാണെന്നറിയോ? ആത്മീയമായിട്ട് വചനം പഠിച്ചു, താഴ്മയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, സന്തോഷിക്കുന്നു, കൃപയിൽ വളരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തി. നമ്മൾ പറയുന്നതെന്നറിയോ, ചർച്ച്, കൂട്ടായ്മ, ക്യാമ്പ്, സഹോദരങ്ങള്, ശുഭ്രത, സഹോദരങ്ങളുടെ ശുഭ്രത ഒക്കെ എപ്പോഴും വരുന്നു. കർത്താവ് അവിടെ നമ്മളെ വിളിക്കും, കാന്തേ എന്റെ കൂടെ ഇറങ്ങി വരിക. കർത്താവേ, കർത്താവേ, ഈ ഇത്രയും നല്ല ഈ കംഫർട്ട് വിട്ടിട്ട് ഞാനോ? ക്രൂശിന്റെ അടുത്ത പടിയിലേക്ക് ദൈവം നമ്മെ വിളിക്കുക, come with me. അനർത്ഥങ്ങൾ വരരുന്നൊന്നുമല്ല, ടേക്ക് ദ സ്പിരിച്വൽ പോയിന്റ്. ഇവിടെ പല കാരണങ്ങൾ പറയാം, കർത്താവേ, കർത്താവ് എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കെ, തുറക്ക, എത്ര താഴ്മയുള്ള കർത്താവ്. ഗച്ചമലയിലേക്കാണ് വിളിക്കുന്നേ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനായിട്ട് അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുക. അപ്പൊ നമ്മൾ പറയുന്നതെന്നറിയോ, കർത്താവേ, ഇവള് പറഞ്ഞെന്നറിയോ, ഞാന് നൈറ്റ് ഡ്രസ്, നമ്മൾ പറയുന്നതെന്നറിയോ, കർത്താവേ, പിള്ളേരുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, പിള്ളേരുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, മോളെ കെട്ടിക്കാറായി, പിന്നെ സൈറ്റിന് അഡ്വാൻസ് കൊടുത്തു, പിന്നെ കർത്താവേ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാ കർത്താവ്, പിന്നെ ഒത്തിരി ഒത്തിരി പരിപാടികൾ ഞങ്ങൾ സൗകര്യങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാനും ഉണ്ട് കർത്താവ്, ഞാൻ നിന്റെ പിറകെ വന്ന് ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ലേ. ഫർദർ ചലഞ്ച് ഓഫ് ദ ക്രോസ്, അടുത്ത ക്രോസിലേക്ക്, അതായത് ഗച്ചമനയെ കഴിഞ്ഞിട്ട് അടുത്ത ക്രൂശിനോട് അടുക്കുന്ന ഭാഗത്ത് കർത്താവ് വിളിക്കുന്നത്, അറേഷ്യമായി പോലെ നീ എഴുന്നേക്ക്, നിന്റെ പുറകെ വരിക. അപ്പൊ നമുക്കറിയാം, നമുക്ക് മടിയൻ എന്താണ്, നമ്മുടെ സെൽഫാ, നമ്മൾ പറഞ്ഞറിയാം, നമ്മുടെ ഈ സുഖങ്ങളും ഒക്കെ പോവും, പാട്ട്, സഹോദരന്മാര്, മോർഗൻ, പ്രാർത്ഥന, എല്ലാം കർത്താവ് എനിക്ക്, കർത്താവ് എനിക്ക് ചിന്തിക്കാൻ മേലത്, കർത്താവ് പോയി അവിടെ, കർത്താവ് ഒരു സുഖം കേട്ടിട്ടാ പോയി, തന്റെ സ്നേഹം ഇട്ടിട്ട് പോയി, അവള് പുറകെ പോവാ, അവസാനം കണ്ടുപിടിച്ചു കേട്ടോ, കണ്ടുപിടിച്ച് അവളെ കർത്താവിനോട് കൂടെ അടുത്തൊരു തലത്തിലേക്ക് അവൾ കയറിപ്പോയി. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് വിളിക്കുക, അവിടെ നമ്മുടെ പേര് പോകും. നമ്മൾ പറയുന്നതെന്നറിയോ, കർത്താവ് എന്റെ പേര്, എന്റെ ഓഫീസിലും കാണാൻ ഞാൻ ഈ ബൈബിളുമായിട്ട് പോവുകയും അവിടെ ഞാനൊരു ബിലീവർ എന്നൊക്കെ പറയാൻ കാണാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ പേര് പോവും. നമ്മളതുകൊണ്ട് കഴിവതും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മള് ക്രിസ്ത്യനാണോ, യെസ് യെസ് ഐ എം എ ക്രിസ്ത്യൻ, ബട്ട് സെയിം ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുക. പക്ഷെ നമ്മൾ പറയുന്നതെന്നറിയോ, അയ്യോ എല്ലാവരും മുന്നേ വെച്ചാൽ ഞാൻ യേശുവിന്റെ സാക്ഷിയാണെന്നും പറഞ്ഞെങ്കിൽ ടൂറിന് വിളിച്ചു, ഞാൻ വരത്തില്ല അവിടെ, ആ സ്ഥലത്ത് ടൂർ ഞാൻ വരത്തില്ല, അവിടെ മദ്യപാനം ഒക്കെ ഉണ്ട്, ഞാൻ യേശുവിന്റെ സാക്ഷിയാന്ന് പറയാൻ മടിയാ. നമ്മൾ പറയുന്നറിയോ, എന്റെ പേര് പോവും. പ്രിയ സഹോദരാ, നിന്റെ പേര് പോകട്ടെ. പേര് പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്, ജയിക്കുന്നത് ഞാൻ ഒരു പുതിയ പേര് കൊടുക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ കർത്താവ് പേരില്ലായിരുന്നോ? അപ്പൊ നമ്മള് നിങ്ങൾ അപ്പനമ്മ പേരിട്ടില്ല, കർത്താവ് എന്റെ പേര് പോയി, എല്ലാരും എന്നെ ചവിട്ടി തേച്ചു, എന്റെ പേര് പോയി. കർത്താവ് പറഞ്ഞു, സാരമില്ല, ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ നാമവും പുതിയ യെരൂശലേമിന്റെ നാമവും ഞാൻ കൊടുക്കുന്ന ഒരു പുതിയ നാമവും എഴുതും, അവൻ എന്റെ ആലയത്തിൽ അവനോടൊന്ന് പോകത്തില്ല. നിങ്ങളുടെ പഴയ പേര് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല കേട്ടോ. പ്രൊഫസറൊന്നുമില്ല, ഡോക്ടറോ, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി. കർത്താവേ, അടുത്തൊരു തരത്തിലേക്ക് നിന്നെ വിളിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ കൊടുക്കേണ്ട വിലയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. സാധാരണ ഈ വചനം കേൾക്കുമ്പോൾ വിചാരിക്കും ഇവിടുത്തെ യൂത്തിനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ദൈവറബിയാൽ അനേക യൂത്ത് ഇവിടെ ഇല്ല, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. വാതുക്കിൽ നിന്ന് മുട്ടുന്ന എന്റെ പ്രിയന്റെ ശബ്ദം, എന്റെ പ്രിയേ, എന്റെ കാന്ത, എന്റെ നിഷ്കളങ്കേ, എഴുന്നേറ്റാട്ടെ. എത്ര നാളായി നീ ഒരേ അവസ്ഥയിലിരിക്കുന്നു. ഫർദർ ചലഞ്ച് ഓഫ് ദ ക്രോസ്, അടുത്ത തലത്തിലേക്ക്, ക്രൂശിന്റെ ഇച്ചുരിടുക്കും ഞെരുക്കുമുള്ള വഴിയിലൂടെ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട്. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. കർത്താവിന്റെ മധ്യമുണ്ട്. ഞാൻ കർത്താവ്, എനിക്കുള്ള ബലമില്ല, പക്ഷേ ഞാൻ തീരുമാനിക്കുന്നു എന്നുള്ളവർ മാത്രം നിങ്ങളുടെ വലതുകരങ്ങളെ ഉയർത്തിയിട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ആരും ഉയർത്തില്ലെങ്കിലും കർത്താവ് ഒന്നും പറയത്തില്ല. കർത്താവേ, അടുത്തൊരു തലത്തിലേക്ക് എന്റെ സെൽഫിന് മുറിവേൽക്കും, എന്റെ കംഫർട്ട് പോകും, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടാം കർത്താവേ, പക്ഷെ എന്റെ പ്രിയനുമായിട്ടുള്ള കൂട്ടായ്മ അടുത്തൊരു തലത്തിലേക്ക്, അവനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ, അവന്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ കർത്താവേ, ക്രിസ്തുവിനെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് നടക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനം എടുക്കണ്ട, വീട്ടിൽ പോയി മുറി അടയ്ക്കുക, എന്റെ പ്രിയ നീ തുറക്കുക, എന്റെ തലമുടി ഗച്ചമണിയിലെ ആ ഒരു ക്രൂശിന്റെ ആ ഒരു അനുഭവത്തിൽ മഞ്ഞുള്ളിലൂടെ നനഞ്ഞിരിക്കുന്നു. നീ പിന്മാറത്തിലിരിക്കുമ്പോഴല്ല ഞാൻ നിന്നെ വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷത്തിലായിരിക്കുമ്പോൾ, അനേക നാളുകളായി ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിക്കുക, വരിക. കം ലെബനോനെ വിട്ട് നീ എന്നോട് കൂടെ വരിക. ഇത് മറ്റുള്ളവരുടെ കാല് കഴുകുന്ന ഒരു മാർഗമാ, തോർത്തരയിൽ കെട്ടുന്ന ഒരു മാർഗമാ, നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഡ്രസ്സ് മാറ്റിവെക്കിച്ചിട്ട് സ്ലേവിന്റെ ഡ്രസ്സ് ധരിക്കുന്ന മാർഗമാ. തന്റെ ജീവനെ ഭയക്കാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എന്നെക്കളവരി അപ്പനെയോ അമ്മയോ മക്കളെയോ ഭാര്യയെയോ അവരുടെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്വത്തിനെയോ പ്രീതിക്കോക്കിനല്ല. കരങ്ങളെ താഴ്ത്തിയിടാം. ഞാൻ തന്നെ മനസ്സിലാക്കട്ടെ, ഞാൻ എത്ര സ്വാർത്ഥനാണ്. എന്റെ പ്രിയ കർത്താവേ, നിന്നെ പോലെ എന്നെ ആക്കണം. കർത്താവേ, നിന്നെ പോലെ എന്നെ ആക്കണം.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.